ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം. കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ ദിനാചരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ലൈഫ് സയൻസ് ബയോടെക്നോളജി മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ബയോ കണക്ട് 2.0 ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്ക് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ വേതനം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. ആധാർ പാൻ നമ്പറുകൾ ഉൾപ്പെടെ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രദർശിപ്പിച്ച വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം കാൺപൂരിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടാറ്റ സൺസ് കമ്പനിയുടെയും സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്തെ PSMC യുടെയും നേതൃതല സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ അർദ്ധചാലക നിർമ്മാണ പദ്ധതികളുടെ പുരോഗതി ചർച്ചയായി. ഇന്ത്യയിൽ തങ്ങളുടെ വ്യവസായം കൂടുതൽ വിപുലീകരിക്കാനുള്ള സന്നദ്ധതയും PSMC പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ആധാർ പാൻ നമ്പറുകൾ ഉൾപ്പെടെ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രദർശിപ്പിച്ച വെബ്സൈറ്റുകൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തു. 2016 ആധാർ നിയമം അനുസരിച്ചാണ് നടപടി. ഈ വെബ്സൈറ്റുകളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അറിയിച്ചിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തുടർ നടപടികളെക്കുറിച്ച് വെബ്സൈറ്റ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 തവണയും അധികാരത്തിൽ വന്ന് 100 ദിവസം പിന്നിടുമ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ചത് നിരവധി നൂതന പദ്ധതികൾ. രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ വിതരണ ശൃംഖലയെ നവീകരിക്കുകയും അവശ്യവസ്തുക്കളുടെ കാര്യക്ഷമവും സുസ്ഥിരവുമായ സംഭരണവും നീക്കവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ബീഹാർ, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി 50,000 മെട്രിക് ടൺ ശേഷിയുള്ള 6 സംഭരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ FCA കഴിഞ്ഞു. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 39 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. 2015 GII റാങ്കിംഗിൽ രാജ്യം 81 സ്ഥാനത്തായിരുന്നു. മധ്യ ദക്ഷിണേഷ്യൻ മേഖലയിലെ 10 സമ്പദ്വ്യവസ്ഥകളിൽ ഇന്ത്യ 1 സ്ഥാനത്താണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചു. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള സമ്പദ്വ്യവസ്ഥകളിലും ഇന്ത്യ 1 സ്ഥാനത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. 133 ആഗോള സമ്പദ്വ്യവസ്ഥകളുടെ പ്രകടനമാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 വിലയിരുത്തിയത്. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്ക് വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. അടുത്തമാസം 1 മുതൽ പുതിയ വേതന നിരക്ക് പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
നിർമ്മാണ തൊഴിലാളികൾ, തൂപ്പുകാർ, ശുചീകരണ തൊഴിലാളികൾ, കയറ്റിറക്ക തൊഴിലാളികൾ തുടങ്ങിയവർക്ക് വേതന വർധന ഏറെ പ്രയോജനപ്പെടും. നൈപുണ്യ നിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് മിനിമം വേതന നിരക്കുകൾ തരംതിരിച്ചിരിക്കുന്നത്. വിദഗ്ധർ, അവിദഗ്ധർ, അർദ്ധവൈദഗ്ധ്യമുള്ളവർ, ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ എന്നിങ്ങനെയാണ് വിഭാഗങ്ങൾ. കൂടാതെ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾക്കനുസരിച്ച് A, B, C എന്നിങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. ഏരിയ എയിലെ നിർമ്മാണം, തൂപ്പ്, ശുചീകരണം, കയറ്റിറക്ക് എന്നീ അവിദഗ്ധ ജോലികൾ ചെയ്യുന്നവർക്ക് പ്രതിദിനം കുറഞ്ഞത് 783 രൂപ വേതനം ലഭിക്കും. അർദ്ധവൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് പ്രതിദിനം 868 രൂപയും വിദഗ്ധ തൊഴിലാളികൾ, ക്ലറിക്കൽ ജോലി ചെയ്യുന്നവർ, ആയുധങ്ങൾ അനുവദിക്കാത്ത സുരക്ഷാ ജീവനക്കാർ എന്നിവർക്ക് 954 രൂപയും ലഭിക്കും. ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്കും ആയുധങ്ങൾ അനുവദിച്ചിട്ടുള്ള സുരക്ഷാ ജീവനക്കാർക്കും പ്രതിദിനം 1035 രൂപ നിരക്കിൽ വേതന വർധന വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജ്യൻ സോൺ 3 ദ്വിദിന വാർഷിക സമ്മേളനത്തിന് ഇന്ന് മിസോറാമിലെ ഐസ്വാളിൽ തുടക്കം. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള യോഗത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പങ്കെടുക്കും. മിസോറാം നിയമസഭയിലെ ലൈബ്രറിയിൽ പുതുതായി സ്ഥാപിച്ച ആർക്കൈവ് സെല്ലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3 അവസാനത്തെയും ഘട്ട പ്രചാരണം ഊർജ്ജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ റാലികളും റോഡ് ഷോകളുമായി പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി നാളെ ജമ്മുവിലെത്തും. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽഗാന്ധി, PPD അധ്യക്ഷ മെഹബൂബ മുഫ്തി തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. അടുത്തമാസം 1 ജമ്മുകാശ്മീരിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള 3 വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ഒക്ടോബർ 8 നടക്കും. ഇന്ന് അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം. ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും സമ്പദ്വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര മേഖല വഹിക്കുന്ന പങ്ക് ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വിനോദസഞ്ചാരവും സമാധാനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
This is an event to celebrate the profound impact of tourism on global economic development, social progress and cultural exchange. They are reflected tangibly. Economic development is intertwined with the tourist industry. It is connect amongst human resource, connect amongst people, people to people contact. Tourism contributes massively to peace. Tourism globally is a thriving industry. It is so thriving that some countries thrive only on tourism. Their economy is sustained by tourism. It is the spine of their economy.
സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേരള ട്രാവൽ മാർട്ട് 12-ാമത് പതിപ്പിന് കൊച്ചിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 75-ഓളം രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ബയോ കണക്ട് 2.0 ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുൻഗണന വ്യവസായ മേഖലകളായ ലൈഫ് സയൻസ്, ബയോടെക്നോളജി മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. വിദേശത്തു നിന്ന് വന്ന എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ യുഎഇയിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശിയായ 38 വയസ്സുകാരന് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. പാർട്ടിക്കും എൽഡിഎഫിനും സർക്കാരിനും എതിരെ പിവി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു എംഎൽഎ എന്ന നിലയ്ക്ക് പിവി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചെന്നും അന്വേഷണം കൃത്യമായും നിഷ്പക്ഷമായും തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാൺപൂരിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ബംഗ്ലാദേശ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 74 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. തമിഴ്നാട്ടിൽ വിരുദനഗർ ജില്ലയിലെ ശ്രീവില്ലിപുത്തൂരിൽ മിനി ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥിയടക്കം 4 പേർ മരിച്ചു. 10-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 35 യാത്രക്കാരുമായി മംസാപുരത്ത് നിന്ന് ശ്രീവില്ലിപുത്തൂരിലേക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജമ്മു ഡിവിഷനിലെ രജൌരി റിയാസി ജില്ലകളിലെ വിവിധയിടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി തെരച്ചിൽ നടത്തുന്നു. ഈ വർഷം ജൂണിൽ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് തെരച്ചിൽ. ശിവ്ഖോരി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന തീർത്ഥാടകർക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. രാജ്യത്ത് ഗുജറാത്തിലെ സൌരാഷ്ട്ര പ്രദേശത്തും കച്ച് ജില്ലയിലും കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ്, അസം തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. യുഎസിൽ മണിക്കൂറിൽ 225 കിലോമീറ്റർ വേഗതയുള്ള കാറ്റഗറി 4-ൽപ്പെട്ട ശക്തമായ കൊടുങ്കാറ്റായ ഹെലീൻ കരതൊട്ടു. വടക്കൻ ഫ്ലോറിഡയിൽ ഒരാൾ മരിച്ചു. യുഎസ് ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രം ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം തേടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫ്ലോറിഡ, ജോർജിയ, കരോലിനാസ്, വിർജീനിയ, അലബാമ എന്നിവിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പോഷൺ മാസാചരണ പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ പുരോഗമിക്കുന്നു. ആന്ത്രോത്ത് നവജാത ശിശുക്കൾ മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ വളർച്ച നിരീക്ഷിക്കുന്ന നടപടിയും തുടരുകയാണ്. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി അമ്മമാരും കുഞ്ഞുങ്ങളും ചേർന്നുള്ള വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കലും നടക്കുന്നുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം. കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ ദിനാചരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ലൈഫ് സയൻസ്, ബയോടെക്നോളജി മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ബയോ കണക്ട് 2.0 ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്ക് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ വേതനം 1 ഒക്ടോബർ പ്രാബല്യത്തിൽ. ആധാർ, പാൻ നമ്പറുകൾ ഉൾപ്പെടെ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രദർശിപ്പിച്ച വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം കാൺപൂരിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.